മുഹൂർത്തം നോക്കുക, ശകുനം നോക്കുക, കൈനോട്ടം, ജാതക നോട്ടം, ലക്ഷണം പറച്ചിൽ, ഇവ ശരിയാണോ? ഞാൻ പഠിപ്പിച്ചില്ലെങ്കിലും അല്പം അതൊക്കെ നോക്കാറില്ലേ. ഈ വിഷയം നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കാം. എന്താ, പലരും ചിന്തിക്കും ഇതെന്തിനാ ഇവിടെ ഇത് പഠിപ്പിക്കുന്നതെന്ന്. ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത് വിശ്വസിക്കുവാനും അനുസരിക്കുവാനും തയ്യാറാണല്ലോ. മുൻവിധിയൊക്കെ ഒന്ന് കളഞ്ഞ് ഈ വിഷയം നമുക്ക് ഒന്ന് ഗൗരവമായി തന്നെ ചിന്തിക്കാം. എന്താ, ഇസ്രായേലിലെ വടക്കേ രാജ്യത്തിന്റെയും തെക്കേ രാജ്യത്തിന്റെയും ഭാവി വിടുതലും ദൈവം അവരെ ഭാവിയിൽ ഉപയോഗിക്കുവാൻ പോകുന്നതും ലോകത്തിലെ രാഷ്ട്രങ്ങൾക്ക് അവർ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതുമെല്ലാം നാം 9-ാം അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞു. സഖര്യാപ്രവചനം 9-ാം അധ്യായത്തിൽ. ഇനിയും 10-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിന്റെ 1-ാം വാക്യം 9-ാം അധ്യായത്തിന്റെ തുടർച്ചയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. 2 മുതലുള്ള വാക്യങ്ങളിൽ വ്യത്യസ്തമായ വിഷയമാകുന്നു കൈകാര്യം ചെയ്തത്. മുൻപോട്ട് പോകുമ്പോൾ അത് നമുക്ക് പഠിക്കാവുന്നതാണ്. ഏതായാലും 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കട്ടെ. പിൻമഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പിൻ, യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്ച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ ഈ വാക്യം 9-ാം അധ്യായത്തിന്റെ തുടർച്ചയാകുന്നു എന്ന്. 1000 ആണ്ട് വാഴ്ചയിൽ ക്രിസ്തു ഭൂമിയിൽ വാഴുന്ന ആ അവസരത്തിലെ സമ്പൽ സമൃദ്ധമായ അവസ്ഥയുടെ വിശദീകരണം അത്രേ ഈ വാക്യത്തിൽ നാം കാണുന്നത്. 9-ാം അധ്യായം പഠിച്ച് അവസാനിച്ചപ്പോഴും നമ്മുടെ ചിന്ത അതായിരുന്നല്ലോ. മഴ എന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രത്യേകം വ്യാഖ്യാനങ്ങൾ ഒന്നും കൊടുക്കേണ്ടതില്ല. അക്ഷരാർത്ഥത്തിലുള്ള മഴ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐഹികരായ ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഐഹികമായ അനുഗ്രഹങ്ങളാണ് വാഗ്ദാനം ചെയ്തത്. സഭയ്ക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഐഹികമായ അനുഗ്രഹങ്ങളല്ല, ആത്മീകമായ അനുഗ്രഹങ്ങൾ അത്രേ. മഴയും ഉറവുകളും എല്ലാം ഇസ്രായേലരുടെ താൽക്കാലിക ജീവിതത്തിലെ അതിപ്രധാന ഘടകങ്ങൾ അത്രേ. അവയത്രെ ആ ദേശത്തെ ഏദൻ തോട്ടം പോലെ ആക്കുന്നത്. ഇന്ന് അത് കണ്ടാൽ ഈ പറഞ്ഞതിന്റെ നേരെ വിപരീതം അത്രേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം ദൈവത്തിന്റെ ന്യായവിധി ആ ദേശത്തിന്മേലും അവിടുത്തെ ജനങ്ങളുടെ മേലും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവ ശിക്ഷയെ കാണിക്കുന്ന സംഗതി എന്തെന്നാൽ മഴയെ തടഞ്ഞു വെക്കുന്നത് അത്രേ. മഴ പെയ്യാതിരിക്കുന്ന അവസ്ഥ. ഈ പശ്ചാത്തലത്തിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഏതെങ്കിലും സ്ഥലങ്ങളിലെല്ലാം മഴ ചില മാസങ്ങളിലേക്ക് പെയ്യാതിരുന്നാൽ അത് ദൈവശിക്ഷയാകുന്നു എന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ. ഈ അറബി പ്രശ്നം കഴിഞ്ഞാൽ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വെള്ളത്തിന്റെ പ്രശ്നമാകുന്നു. എങ്ങനെ കൂടുതൽ വെള്ളം കിട്ടുമെന്നുള്ള പ്രശ്നം. ഈ പ്രശ്ന പരിഹാരത്തിന് ഏറ്റവും നല്ലതും എളുപ്പവുമായ കാര്യം എന്തെന്നാൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മഴയിൽ കൂടി ലഭിക്കുന്ന ഭൗതിക അനുഗ്രഹം അനുഭവിക്കുക എന്നതാണ്. പക്ഷേ അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നിട്ടില്ല, മഴയും അവർക്ക് തിരികെ കിട്ടിയിട്ടില്ല. പിൻമഴ അവർക്ക് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അവർക്ക് കൂടുതൽ മഴ ലഭിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ വേനൽക്കാലത്തിന്റെ ഒടുവിൽ അവിടെ ചെന്നാൽ കാണുവാൻ കഴിയുന്നത് അവരുടെ തോട്ടങ്ങളിൽ വളരെ അത്യാവശ്യമായി മഴ വേണ്ടിയിരിക്കുന്നു എന്നതാണ്. എല്ലാം ഉണങ്ങിക്കരിയുന്ന സ്ഥിതി. വെള്ളം ആവശ്യമുള്ളത്രയും സ്ഥലത്ത് ജലസേചനം നടത്തുവാൻ സാധിക്കാതെ വരുന്നു. പിൻമഴ എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അവിടെ ലഭിക്കുന്നത്. ആ സമയത്ത് അവർക്ക് കുറെ മഴ ലഭിക്കുമെങ്കിലും നാം വായിച്ചതായ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അത്രയും മഴയുമൊന്നും ലഭിക്കില്ല. പക്ഷേ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് ദൈവം അവർക്ക് ആവശ്യം പോലെ മഴ അയക്കും. തന്മൂലം അവരുടെ മൃഗങ്ങൾക്കും കന്നുകാലികൾക്കും ആവശ്യം പോലെ പുല്ല് ലഭിക്കും. അവരുടെ വിളവുകൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം ആവശ്യം പോലെ മഴ ലഭിക്കും. ഈ വാക്യത്തിന്റെ വ്യാഖ്യാനം ഭൗതികമായൊരു മഴയെ അത്ര കാണിക്കുന്നത്. എന്നിരുന്നാലും ആത്മീകമായ ഉണർവിന്റെ പ്രതീകമായും മഴ കാണിച്ചിട്ടുണ്ട്. ദൈവവചനത്തിൽ മറ്റ് പല ഭാഗത്തും അപ്രകാരം കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് യോവൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, ഭൗതികമായ മഴ നിലത്തിൽ ചെയ്യുന്നത് ആത്മീക മഴ അഥവാ പരിശുദ്ധാത്മാവിനെ പകരുന്നത് ഈ ജനങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ചെയ്യുന്നു. യോവേൽ പ്രവചനത്തിലും സഖര്യാ പ്രവചനത്തിലും ഭാവി സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിക്കുന്നുണ്ട്. അന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ചൊരിയുന്ന പകരുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് മഴ എന്നതിന് 2 വിധ അർത്ഥമുണ്ട്. 2-ാം വാക്യം മുതൽ ആരംഭിക്കുന്ന ഭാഗത്ത് വീണ്ടും ന്യായവിധി എന്ന വിഷയത്തിലേക്കാണ് നാം പോകുന്നത്. 9-ാം അധ്യായം ആരംഭിച്ചത് ന്യായവിധിയുടെ പ്രഖ്യാപനം കൊണ്ടായിരുന്നല്ലോ. അവസാന നാളുകളിൽ ആ ജനത്തെ ശക്തീകരിക്കാനും സഹസ്രാബ്ദത്തിലേക്ക് അവരെ കൊണ്ടുവരുവാനും ദൈവം ആഗ്രഹിച്ചെങ്കിലും അവരുടെ ഇടയിലെ ചില കാര്യങ്ങൾ സമൂലമായി തെറ്റായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ തെറ്റായിരുന്ന ആ വിഷയങ്ങളിലേക്ക് ദൈവം ഉടനെ വിരൽ ചൂണ്ടുകയാണ്. ആ ദേശത്തിന്മേൽ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നത് അവിടുത്തെ മറ്റ് ദൈവങ്ങളെ, ബിംബങ്ങളെ ആരാധിക്കുന്ന ആരാധനയായിരുന്നു. 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഞാൻ വായിക്കട്ടെ. ഗ്രഹബിംബങ്ങൾ മിഥ്യാത്വം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് വ്യർത്ഥ സ്വപ്നം പ്രസ്താവിച്ച് വൃഥാ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ ആടുകളെ പോലെ പുറപ്പെട്ട് ഇടയനില്ലായ്ക കൊണ്ട് വലഞ്ഞിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായും സത്യമായും ഉള്ള കാര്യങ്ങളാണ്. നാം അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗ്രഹബിംബങ്ങൾ മിഥ്യാത്വം സംസാരിച്ചു. ഈ ഗ്രഹബിംബങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ അറിയിക്കുവാൻ കഴിവുള്ള ദൈവങ്ങൾ എന്ന് പറഞ്ഞ് വീടുകളിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ ചെറിയ വിഗ്രഹങ്ങളായിരുന്നു. ഇതേക്കുറിച്ച് ദൈവവചനത്തിൽ മറ്റു പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. 1925-നും 1941-നും ഇടയ്ക്ക് നിനവേക്കടുത്ത് നൂസു എന്ന പുരാതന പട്ടണത്തിൽ ചെയ്ത ഉത്ഖനനത്തിന്റെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഗോത്രപിതാക്കന്മാരുടെ ആചാരങ്ങളെക്കുറിച്ച് പോലും വിശദീകരിക്കുന്ന രേഖകൾ അവിടെ നിന്നും ലഭിച്ചു. യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം നിങ്ങൾ ഓർക്കുമല്ലോ. തന്റെ അമ്മാവനായ ലാബാനുമായി പ്രശ്നമുണ്ടായപ്പോൾ യാക്കോബ് തന്റെ ഭാര്യമാരായ ലേയയെയും റാഹേലിനെയും കൂട്ടി യാത്ര പുറപ്പെട്ടു. അവിടെ നിന്നും പുറപ്പെട്ടു പോരുന്നത് യാക്കോബിന് സന്തോഷം തന്നെയായിരുന്നു. പക്ഷേ റാഹേൽ തന്റെ അപ്പന്റെ വീട്ടിലെ ഗ്രഹബിംബങ്ങൾ എടുത്ത് കുളിച്ചു വെച്ചു. നുസ്വിയിൽ നിന്നും അടുത്ത കാലത്ത് ലഭിച്ചിട്ടുള്ള തെളിവുകൾ വെച്ച് ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നത് എന്തെന്നാൽ, അന്നത്തെ സമയത്ത് ഒരു കുടുംബത്തിലെ ഗ്രഹബിംബം ആരുടെ കൈവശമാകുന്നുവോ അവർക്കായിരിക്കും ആ കുടുംബത്തിന്റെ നേതൃത്വം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ പുരോഹിതനെന്ന ആ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. റാഹേൽ ആ ദൈവങ്ങളെ മോഷ്ടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവൾ തന്റെ ഭർത്താവിന് അവളുടെ കുടുംബത്തിന്റെ, അതായത് അവളുടെ പിതാവിന്റെ സ്വത്തിന്റെ അവകാശം നേടിക്കൊടുക്കുകയായിരുന്നു ചെയ്തത്. മനസ്സിലായല്ലോ അതിന്റെ ഗൗരവം. ഇപ്പോൾ ആ മോഷണം വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമായിരുന്നു. ഈ വസ്തുത ഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ലാബാൻ വളരെയധികം കഷ്ടപ്പെട്ട് അതിന്റെ പിൻപേ ഓടി വന്നതെന്ന്. അവന്റെ സ്വത്തെല്ലാം യാക്കോബിന് ലഭിക്കുന്നത് ലാബാൻ ഓർക്കുവാൻ പോലും കഴിയുന്നില്ല. തനിക്ക് ലഭിക്കേണ്ടതിലും അധികം യാക്കോബിന് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ലാബാന്റെ പക്ഷം. സ്വത്തിന്റെ പ്രശ്നമായതിനാലാണ് ലാബാൻ ഈ ഓട്ടമെല്ലാം ഓടിയത്. അല്ലാതെ പലരും ചിന്തിക്കുന്നത് പോലെ ലാബാന്റെ മക്കളോ മരുമകനോ ആ ദൈവങ്ങളെ ആരാധിക്കും എന്ന ഭയം കൊണ്ടൊന്നുമല്ല. അങ്ങനൊരു ഭയം ഉണ്ടാകുവാൻ സാധ്യത കുറവാണല്ലോ. ഇനിയും ഈ ലക്ഷണം പറയുന്നവർ മനുഷ്യരെ വഞ്ചിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച 2-ാമത്തെ മാധ്യമം ഇതേ വാക്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ചു, അല്ലെങ്കിൽ കാപട്യം കാണിച്ചു. ലക്ഷണം പറച്ചിൽ മന്ത്രവാദത്തിൽ പെട്ടതാകുന്നു. തിരുവചന സംബന്ധമായ പ്രവചനത്തിന്റെ വിജാതീയ കൃത്രിമാനുകരണമാകുന്നു ലക്ഷണം പറച്ചിൽ. ദൈവവചന സംബന്ധമായ കാര്യങ്ങളെ പിശാച് എല്ലായ്പ്പോഴും അനുകരിച്ചിട്ടുണ്ട്, ഇന്നും അനുകരിക്കുന്നുണ്ട്. അവൻ ദൈവവചനത്തിൽ നിന്നും അകലെ പോകാറില്ല. അവൻ പറയുന്നത് ദൈവവചനത്തിൽ നിന്നുള്ളവ അല്ല എന്ന് മനസ്സിലാക്കുവാൻ ഒരു ദൈവവൈദ്യന് നല്ല ശ്രദ്ധ വേണം. അതുകൊണ്ട് തന്നെയാണല്ലോ പലരും പഠിപ്പിക്കുന്ന തെറ്റുകൾ തെറ്റല്ല എന്ന് നാമധേയ ഭക്തന്മാർ സമർത്ഥിക്കുന്നത്. എത്ര വലിയ തെറ്റും പഠിപ്പിക്കുന്നവർ ബൈബിൾ ഉപയോഗിക്കുന്നത് കാണാറില്ലേ? സാത്താനെ ആരാധിക്കുന്ന സാത്താന്റെ പള്ളിക്കാർ പോലും ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്. ബൈബിളിൽ നിന്നും എന്തെങ്കിലും ഉദ്ധരിക്കാതെ പല കള്ളന്മാരും പ്രസംഗിക്കാറില്ല. അതുതന്നെയാണല്ലോ പിശാചിന്റെ തന്ത്രം, മനുഷ്യനെ വഞ്ചിക്കുന്ന തന്ത്രം. ലക്ഷണം പറച്ചിൽ എന്നതിനുള്ള എബ്രായ പദത്തിന്റെ അർത്ഥം മുറിക്കുക, പിളർക്കുക എന്നൊക്കെയാണ്. ഒരു ബലിമൃഗത്തെ കൊണ്ടുവന്ന് അതിനെ കൊന്ന് പിളർന്ന് അതിന്റെ കരളിലേക്ക് നോക്കുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ കരളിന്റെ ആകൃതിയും വലിപ്പവും എല്ലാം പരിശോധിക്കുക. ഈ ബലിമൃഗത്തിന്റെ ജീവൻ ഇരുന്നിരുന്നത് അതിന്റെ കരളിലായിരുന്നു എന്നാണ് കരുതിയിരുന്നത്. ആ കരളിന്റെ ആകൃതി വരുവാനുള്ള കാര്യങ്ങളുടെ രൂപം അവർക്ക് നൽകിയിരുന്നു എന്നാണ് അനുമാനം. യെഹെസ്കേൽ പ്രവചനം 21:21 നമുക്ക് ഈ പറഞ്ഞതിന്റെ സൂചനയുണ്ട്. അവിടെ ഇപ്രകാരമാകുന്നു എഴുതിയിരിക്കുന്നത്, ബാബേൽ രാജാവ് ഇരുവഴി തലയ്ക്കൽ വഴിത്തിരിവിങ്കൽ തന്നെ പ്രശ്നം നോക്കുവാൻ നിൽക്കുന്നു. അവൻ തന്റെ അമ്പുകളെ കുലുക്കി കുലദേവന്മാരോട് ചോദിക്കുകയും കരൾ നോക്കുകയും ചെയ്യുന്നു. ബാബിലോന്യരുടെ ഇടയിൽ ലക്ഷണം പറയുന്നവർ ഉണ്ടായിരുന്നു. ബിലയാം ലക്ഷണം പറയുന്ന വ്യക്തിയായിരുന്നു. ഫലസ്തീനരുടെ ഇടയിലും ഈ കൂട്ടർ ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, ഇസ്രായേലിലെ കള്ളപ്രവാചകന്മാരും ഈ വേലയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ സക്രിയാവിലൂടെ ദൈവം അരളി ചെയ്യുന്നു, ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ചു എന്ന്. അവരുടെ വാക്കുകൾ പൈശാചിക പ്രേരിതമായിരുന്നു, ദൈവത്തിൽ നിന്നും അല്ലായിരുന്നു അവർ കരളപ്പാടുകൾ ലഭിച്ചിരുന്നത്. തികച്ചും പൈശാചികമായിരുന്ന ഈ ലക്ഷണം പറച്ചിലിനെ ദൈവം ഒരു കൽപ്പന നൽകി തന്റെ ജനത്തിന്റെ ഇടയിൽ നിരോധിച്ചിരുന്നു. ഈ വിധത്തിലുള്ള കാര്യത്തിനെതിരായി സകല പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് സാത്താൻ വളരെയധികം കിണഞ്ഞു പരിശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവവചനം പ്രസംഗിക്കുവാനുള്ള നമ്മുടെ ശ്രമത്തെ ഏത് വിധേനയും ചെറുത്ത് തോൽപ്പിക്കുവാൻ സാത്താൻ ശ്രമിക്കും. ചില സമയങ്ങളിൽ ശാരീരിക അസ്വസ്ഥത തന്നെ കൊണ്ടുവന്ന് സാത്താൻ നമ്മെ തളർത്തും. ചിലപ്പോൾ മറ്റുള്ളവരിലൂടെ പ്രവർത്തിച്ച് വചനം പ്രസംഗിക്കുന്നതിനെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുന്നവർ വളരെ തയ്യാറെടുപ്പോടും പ്രാർത്ഥനയോടും വേണം അത് ചെയ്യേണ്ടത്. ദൈവവചനം പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഒഴിച്ച് എന്ത് ചെയ്യുന്നതിലും സാത്താന് വിരോധമുണ്ടാകില്ല കേട്ടോ. ദൈവവചനം പഠിപ്പിക്കുന്നത് എങ്ങനെയും അവസാനിപ്പിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായി അതായിരിക്കുമല്ലോ അവന്റെ മുൻഗണന. എന്നെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെയാകുന്നു. പ്രാർത്ഥന എന്ന ഈ കോട്ട വളരെ ശക്തമാണ്. ഇന്ന് പല ആരാധനാ സ്ഥലങ്ങളിലും ദൈവവചനത്തിന് പ്രാധാന്യമില്ല എന്നുള്ളതിൽ ഒട്ടും അത്ഭുതപ്പെടുവാനില്ല. ഞാൻ സാധാരണ ഓർപ്പിക്കാറുള്ളത് പോലെ വല്ല മിമിക്രിയോ നാടകമോ ഗാനമേളയോ രോഗശാന്തി ശുശ്രൂഷയോ മാജിക്കോ വല്ലതും വെക്കണം ആള് കൂടണമെങ്കിൽ. അതൊക്കെ തന്നെയാണല്ലോ ആത്മീക ശുശ്രൂഷയുടെ പേരിന് ഇന്ന് കൊടുത്തിരിക്കുന്നത്. പണ്ടൊക്കെ മനുഷ്യർ ആരാധനകളിലും കൂട്ടായ്മകളിലും കൺവെൻഷനുകളിലും പോയിരുന്നത് ദൈവവചനം പഠിക്കുവാനായിരുന്നെങ്കിൽ ഇന്ന് പോകുന്നത് മറ്റു പലതിനുമാകുന്നു എന്നതിൽ തർക്കമില്ലല്ലോ. മറ്റു പലതും എന്ന് പറഞ്ഞാൽ പ്രധാനമായും വിനോദത്തിന്. സുഹൃത്തെ, താങ്കൾ തന്നെ പോകുന്നത് എന്തിനാണെന്ന് ഒന്ന് സ്വയപരിശോധന ചെയ്തേ. ശാശ്വതമായി ദൈവം മാനിക്കുന്നത് തന്റെ വചനം ഒന്ന് മാത്രമാകുന്നു. ദൈവവചനത്തിന് മുൻഗണന കൊടുക്കാത്ത വ്യക്തികളും കുടുംബങ്ങളും സംഘടനകളും സമൂഹങ്ങളും തകരും എന്നതിന് സംശയം വേണ്ട. അതിന്റെ നല്ല ഉദാഹരണമാണല്ലോ ക്രിസ്തു പറഞ്ഞ മണലിന്മേൽ പണിത വീട്. പല സ്ഥലങ്ങളിലും ചില സമയത്തേക്ക് ഭയങ്കര ഉണർവുണ്ടായിരിക്കും, അത് അങ്ങനെ തന്നെ കെട്ടടങ്ങും. തമ്മിൽ തല്ലും കോടതിയിൽ കയറ്റും കുറ്റം പറച്ചിലുമൊക്കെയായി വിഘടിച്ചു നിൽക്കുന്ന ഈ പാവപ്പെട്ട നല്ല മനുഷ്യരെ കണ്ട് സാത്താൻ പൊട്ടിച്ചിരിക്കുന്നു. ഇവർക്കെന്തു പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയുവാനുള്ളത് ഒരേ ഒരു മറുപടിയാകുന്നു, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടാതുള്ളതായിരുന്നു ആ കൂട്ടം. അവരെ കൈകാര്യം ചെയ്യുവാൻ സാത്താന് നല്ല എളുപ്പമായിരുന്നു. ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ സാത്താൻ വന്നപ്പോൾ ക്രിസ്തു ദൈവവചനം എന്ന വാളുകൊണ്ടാണല്ലോ അവനെ അരിഞ്ഞു വീഴ്ത്തിയത്. ഇന്നാളുകളിൽ എന്റെ കണ്ണുകൾ ക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകരിച്ചു പോകുവാൻ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ശ്രമിക്കുന്നു. ഇന്ന് ഈ ദുരുപദേശങ്ങളെല്ലാം ഉയർന്നു വരുന്നതിന്റെ ഒരേ ഒരു കാരണം ദൈവവചനത്തിൽ നിന്നും വിശ്വാസികളെ തെറ്റിക്കുവാനുള്ള സാത്താന്റെ തന്ത്രം വിജയിക്കും എന്നതുകൊണ്ടാണ്. മറ്റേതൊരു സമയത്തേക്കാളും ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത് ഈ നാളുകളിലാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിൽ മാത്രമായിരിക്കട്ടെ. നാം ക്രിസ്തുവിനോട് എത്രയും അടുത്തിരിക്കുന്നുവോ അത്രയും പിശാചിനോട് ദുഷ്ടശക്തികളോട് അകന്നിരിക്കും. അശുദ്ധാത്മാക്കളെ നമ്മുടെ ഉള്ളിൽ നിന്നും ഇറക്കി വിടുന്നതിലേക്ക് ചെലുത്തുന്ന ശ്രദ്ധയേക്കാൾ കൂടുതൽ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നതിന് നാം കൊടുക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാ ദിവസവും ചെയ്യേണ്ടതുമായ കാര്യം. നാം പലപ്പോഴും അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളായ പല സ്വഭാവങ്ങളും ഇറക്കിവിടും. പക്ഷേ ആ സ്ഥാനത്ത് ദൈവവചനം നിറയ്ക്കാത്തതിനാൽ അവിടം ശൂന്യമായി കിടക്കും. ഫലമോ സാത്താൻ ഏഴിരട്ടി ശക്തിയായി വരും. ഒടുവിൽ ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഒടുവിലത്തെ അവസ്ഥ ആദ്യത്തേതിലും മോശമായിരിക്കും. ഇത് സത്യമാണെന്ന് താങ്കൾ സമ്മതിക്കും. അതുകൊണ്ട് ഈ പറയുന്നതും ചെയ്യുന്നതും ഒന്നും വെറും കളിയാണെന്ന് കരുതരുത്. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ പ്രവാചകന്മാരെയും ദൈവത്തിന്റെ ദൂതും തള്ളിക്കളഞ്ഞു. ദൈവത്തെ അനുസരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഫലമോ അവർ സാത്താന്റെ സകലവിധ വഞ്ചനയിലും തകപ്പെട്ടു. പ്രവാചകനായ സഖര്യാവിലൂടെ ദൈവം അവരോട് പറയുന്നത്, ഗ്രഹബിംബങ്ങൾ മിഥ്യാത്വം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് വ്യർത്ഥ സ്വപ്നം പ്രസ്താവിച്ച് വെറുതെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ ആടുകളെ പോലെ പുറപ്പെട്ട ഇടയനില്ലായ്മ കൊണ്ട് വലഞ്ഞിരിക്കുന്നു. തങ്ങളെ നയിക്കുവാൻ ഇസ്രായേലിനൊരു യഥാർത്ഥ ഇടയനില്ലാത്ത അവസ്ഥ. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, പൈശാചിക ശക്തി വളരെയധികം വീണ്ടും പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രത്യക്ഷമായ ഒരു വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് അനേകരും വ്യക്തികളെയും സംഘടനകളെയും അളക്കുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ. നാം ആത്മാക്കളെ ശോധന ചെയ്യണം എന്ന കാര്യം ഒരിക്കലും അവരുടെ മനസ്സിൽ പെടുകയില്ല. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ നൽകിയ മുന്നറിയിപ്പ്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ എന്നത്രേ. ഈ ശോധന ചെയ്ത് വളരെ ആവശ്യമാണ്. ഈ കാലങ്ങളിൽ നമ്മുടെ ഇടയിലെ സഭയിലെ ഏറ്റവും വലിയ ആവശ്യം എന്താകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യുവജനങ്ങൾക്കായുള്ള നല്ല നല്ല പ്രോഗ്രാം ആകുന്നുവോ? വലിയ പള്ളിയോ പാരീഷ് ഹോളോ പണിയുന്നതാണോ? നല്ലതും പുതിയതുമായ മാർഗങ്ങളിലൂടെ ജനങ്ങളെ കൂട്ടുന്നതാണോ? പെരുന്നാളാണോ? കാത്തിരിപ്പ് യോഗമാണോ? ചിന്തിക്കൂ, എന്താണ് നമുക്കിന്ന് ആവശ്യം? അതെ, നമ്മുടെ ഇന്നത്തെ ആവശ്യം ദൈവവചനത്തെ ശരിയായി വിഭാഗിച്ച് നൽകുന്ന സത്യ ഇടയന്മാരെ അത്രേ. പണം ലക്ഷ്യമാക്കി ഇറങ്ങിയിട്ടുള്ളവരെ അല്ല. പദവിയില്ലെങ്കിലും പ്രവർത്തിക്കുന്നവർ, സുഖം ലഭിച്ചില്ലെങ്കിലും അവർക്കൊരു പ്രശ്നമേ അല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുവിശേഷ വേലക്കാരാ, താങ്കളുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താകുന്നു? താങ്കൾ പണത്തിന്റെയും പദവിയുടെയും സുഖത്തിന്റെയും പിൻപേ ഓടി പിശാചിനടിമയായി ദൈവവചനം പഠിക്കാതെയും പഠിപ്പിക്കാതെയും അനുസരിക്കാതെയും മറ്റുള്ളവർ അനുസരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയും അല്ലേ ജീവിക്കുന്നത്? ഇന്ന് ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇതാ താങ്കൾക്ക് നല്ലൊരവസരം. തെറ്റുകളെ ഏറ്റുപറയൂ, ലക്ഷ്യം നേരെയാക്കൂ. മുൻഗണന കൊടുക്കേണ്ടതിന് മാത്രം മുൻഗണന കൊടുക്കുക. ദൈവം താങ്കളെ അത്ഭുതകരമായി ഉപയോഗിക്കും. 10:3 ഞാൻ വായിക്കട്ടെ. 10:3 എന്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു. ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. സൈന്യങ്ങളുടെ യഹോവ യഹൂദാ ഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും. എന്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു എന്ന് സാത്താന്റെ ശക്തികൾക്ക്, പ്രത്യേകിച്ചും മന്ത്രവാദത്തിലേക്ക് തിരിഞ്ഞ കള്ളപ്രവാചകന്മാരായിരുന്നു ഈ ഇടയന്മാർ. അവർ ഇസ്രായേലിയർ തന്നെയായിരുന്നു. ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. സന്ദർശിക്കും എന്നതുകൊണ്ട് ശിക്ഷിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. ഇസ്രായേലിലെ നേതാക്കന്മാരെ കോലാട്ടുകൊറ്റന്മാർ എന്ന് ദൈവം സംബോധന ചെയ്യുന്നു. വളരെ രസകരമായ ഒരു ചിത്രമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ ആട്ടിൻകൂട്ടത്തിലുള്ള കോലാട്ടുകൊറ്റനെ പിന്തുടർന്നാണ് മറ്റെല്ലാ ആടുകളും പോകുന്നത്. തീറ്റി തിന്നാൽ മാത്രമല്ല, കോലാട്ടുകൊറ്റൻ എങ്ങോട്ട് നയിക്കുന്നോ അങ്ങോട്ടേക്ക് മറ്റാടുകളെല്ലാം പോകും. ആടുകളുടെ ഈ പ്രത്യേക സ്വഭാവം കണക്കിലെടുത്ത് പണ്ടൊക്കെ അറവ് ശാലകളിൽ പ്രത്യേക പരിശീലനം നൽകിയ ഒരു കോലാട്ടുകൊറ്റനെ വളർത്തുമായിരുന്നു. കഴുത്തിൽ ഒരു മണിയൊക്കെ കെട്ടിയ ഇവന്റെ പണി ആടുകളെ കൊല്ലുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. ചില അറവ് ശാലകളിൽ 100 ആടുകളെ കൊല്ലേണ്ടതുള്ളത് കൊണ്ട് ഓരോ ആടിനെയും കൊല്ലുന്ന സ്ഥലം വരെ തല്ലിയും വലിച്ചും കൊണ്ടുപോകുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാകുന്നു ഈ പരിശീലനം സിദ്ധിച്ച കോലാട്ടുകൊറ്റൻ. പാവം ആടുകൾ വിശ്വസിച്ച് അവന്റെ പിൻപ ചെല്ലും. തന്റെ കൂട്ടത്തിലുള്ള ആളാണല്ലോ എന്നുകൂടി കണ്ട് അത് അവരുടെ അവസാനവുമായിരിക്കും. എത്ര ക്രൂരമായൊരു ജോലിയല്ലേ. ഞാൻ കോലാട്ടുകൊറ്റന്മാരെ ശിക്ഷിക്കുമെന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ അവൻ ഇസ്രായേലിലെ നേതാക്കന്മാരെ അത്രേ ഉദ്ദേശിച്ചത്. അവർ തങ്ങളുടെ ജനത്തെ ദൈവജനത്തിനെങ്കിലേക്ക് നയിക്കേണ്ടതായിരുന്നു. ദൈവത്തോട് സമാധാനത്തിലാകുവാൻ കഴിയുന്ന ഇടം, തങ്ങളുടെ സ്വന്തം ഹൃദയത്തിലും സമാധാനം ലഭിക്കുന്ന ഇടം. മറിച്ച് അവർ കള്ളപ്രവാചകന്മാരായിരുന്നു. ജനങ്ങൾക്ക് തെറ്റായ സമാധാനം വാഗ്ദാനം ചെയ്തവർ, വാസ്തവത്തിൽ ജനത്തെ ദൈവത്തിങ്കിൽ നിന്നും അകറ്റിക്കളഞ്ഞവർ, ദൈവാരുളി ചെയ്യുന്നത് താൻ അവരോട് കോപിച്ചിരിക്കുന്നു എന്നത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യത എന്താകുന്നു? ദൈവവചനം പഠിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും താങ്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം അറിയാമോ? മിഥ്യയായ കാര്യങ്ങളിൽ നിന്നും വ്യാജമായ കാര്യങ്ങളിൽ നിന്നും മാറി സത്യമായ ദൈവവചനത്തിലേക്ക് താങ്കളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കൂ. ക്രിസ്തുവിനെ കൊണ്ട് ഹൃദയം നിറയ്ക്കൂ. ജീവിതം അനുഗ്രഹപൂർണമാക്കും.